2020 സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് അവർ വഴി കാണിക്കും. ബിനോയ് വിശ്വം എഴുതിയ ലേഖനം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാജ്യം പെട്ടെന്ന് മറക്കാൻ പോകുന്നില്ല. ഇന്ത്യയിലെ കർഷകരെയും തൊഴിലാളികളെയും മുതലാളിത്ത കൊള്ളയുടെ ഇരകളാക്കി തീർക്കാൻ സർക്കാർ പാസാക്കിയ കിരാത നിയമങ്ങളുടെ പേരിലായിരിക്കും അത് ഓർമ്മിക്കപ്പെടുക. ബിജെപിയുടെ ചിരകാല രാഷ്ട്രീയ ബന്ധുവായ ശിരോമണി അകാലിദൾ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ് വിയോജിപ്പ് അറിയിച്ചത്. കലാപത്തിനൊരുങ്ങിയ ഹരിയാനയിലെ സഖ്യകക്ഷിയായ ജനനായക് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ബിജെപി പാട്ടിലാക്കിയെങ്കിലും അണികളിൽ അമർഷം പുകയുകയാണ്. സംഘപരിവാറിലെ കുടുംബാംഗങ്ങളായ BMS, ഭാരതീയ കിസാൻ സംഘ്, സ്വദേശി ജാഗരൺ മഞ്ച് എന്നിവയും എതിർപ്പിന്റെ ഭാഷയിലാണ് ഈ നിയമങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്. ബീഹാർ തിരഞ്ഞെടുപ്പിനെ ലാക്കാക്കി തന്ത്രങ്ങൾ മെനയുന്ന BJPക്ക് ഈ എതിർപ്പുകളെ അവഗണിക്കാൻ കഴിയുകയില്ല. മോദി ഭരണത്തിന്റെ 6 കൊല്ലങ്ങൾക്കിടയിൽ ഇതുപോലൊരു സാഹചര്യം അവർ ആദ്യമായി അഭിമുഖീകരിക്കുകയാണ്. 18 ദിവസങ്ങൾ ചേരാൻ നിശ്ചയിച്ച പാർലമെന്റ് സമ്മേളനം 10 ദിവസങ്ങളായി വെട്ടിച്ചുരുക്കിയപ്പോഴും രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളെ വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് എടുത്തെറിയുന്ന ജനദ്രോഹ നിയമങ്ങൾ പാസാക്കണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. ഇന്ത്യയുടെ വികസനത്തിന്റെ കടിഞ്ഞാൺ വിദേശ മൂലധന ശക്തികളെ ഏൽപ്പിക്കാൻ നിശ്ചയിച്ചുറച്ച ഗവൺമെന്റിന് ഈ നിയമങ്ങൾ പാസാക്കിയെടുത്തേ മതിയാകുമായിരുന്നുള്ളൂ. പ്രതിപക്ഷ വിമർശനങ്ങളെ വർഷകാല സമ്മേളനത്തിൽ അവർ നേരിട്ട രീതി വിധേയന്മാരുടെ അമിതാധികാര പ്രവണത വിളിച്ചറിയിക്കുന്നതായിരുന്നു. 10 സിറ്റിംഗുകളിലായി 25 ബില്ലുകളാണ് സർക്കാർ പാസാക്കിയത്. ദോശ ചുടുന്നതുപോലെ എന്ന് പറഞ്ഞാൽ മതിയാകില്ല. തങ്ങൾ സംഘടിപ്പിച്ചെടുത്ത ഭൂരിപക്ഷം ചോർന്നുപോകുമോയെന്ന് ഭരണപക്ഷം ചിന്തിച്ചതുകൊണ്ടാകാം വോട്ടെടുപ്പുകളെ സർക്കാർ ഭയപ്പെടുകയായിരുന്നു. 8 MPമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട സംഭവം ഉൾപ്പെടെ അസാധാരണമായ പല രംഗങ്ങൾക്കും രാജ്യസഭ സാക്ഷിയായത് ആ ഭയപ്പാട് മൂലമാണ്. കർഷകന്റെ മരണമണി. ഇന്ത്യൻ കർഷകന്റെ മരണമണിയായി മാറുന്ന 3 നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുന്നു. 1, കാർഷികോൽപ്പന്ന വ്യാപാര വാണിജ്യ നിയമം. 2, കർഷക ശാക്തീകരണ സംരക്ഷണ നിയമം. 3, അവശ്യ സാധന നിയമ ഭേദഗതി. ഇന്ത്യൻ രാഷ്ട്രീയ മേഖല മുഴുവൻ എത്ര കിട്ടിയാലും മതിവരാത്ത അഗ്രി ബിസിനസ് കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കപ്പെടുകയാണ്. കരാർ കൃഷി എന്ന മരണക്കുരുക്കുമായാണ് അവർ കർഷക സ്നേഹം വിളംബരം ചെയ്യുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ ഇന്ത്യൻ കർഷകരിലെ 86.2% 5 ഏക്കറിൽ താഴെ മാത്രം ഭൂമിയുള്ളവരാണ്. അവർക്ക് എവിടെയും പോയി ആരുമായും കരാറുണ്ടാക്കി ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില നേടാമെന്നാണ് സർക്കാരിന്റെ പ്രലോഭനം. പരന്ന പാത്രത്തിൽ കൊറ്റിക്ക് സൂപ്പ് വിളമ്പിയ കഥയിലെ കുറുക്കൻ BJPയായി വേഷം മാറി വന്നുവോയെന്ന് ആരും സംശയിച്ചു പോകും. അർദ്ധപട്ടിണിക്കും മുഴുപട്ടിണിക്കും ഇടയിൽ ഏന്തി വലിയുന്ന കൃഷിക്കാർ വിലപേശേണ്ടത് റിലയൻസിനോടും അദാനി വിൽമാറിനോടും ആഗോള കുത്തകയായ മൊൻസാൻഡോയോടുമാണ്. ഈ വിലപേശലിൽ കർഷകന് വേണ്ടതെല്ലാം കിട്ടുമെന്ന് പറയുന്നവർ അഹമ്മദാബാദിലെ ഉരുളക്കിഴങ്ങ് കർഷകരുടെ അനുഭവം മറച്ചുവെക്കുകയാണ്. പെപ്സിക്കോയുമായി കരാറുണ്ടാക്കിയ 9 കൃഷിക്കാരിൽ നിന്ന് 1 കോടി രൂപയാണ് ബഹുരാഷ്ട്ര ഭീമൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. നിയമനിർമ്മാണ വേളയിൽ കർഷകരോട് കാണിച്ച കൊടും ചതി മൂടിവെക്കാൻ നിയമം പാസാക്കി ഏതാനും മണിക്കൂറുകൾക്കകം മന്ത്രിസഭ ചേർന്ന് താങ്ങുവിലയിൽ വർധനവ് വരുത്തിയെന്ന് പ്രഖ്യാപിച്ച സർക്കാരിന്റെ പൊടിക്കൈ രാജ്യം കണ്ടു. അവരുടെ നിയമത്തിൽ അതെഴുതി ചേർക്കാൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിക്ക് മുന്നിൽ വഴുതിമാറിയതും ഇതേ സർക്കാർ തന്നെ. ഇതെല്ലാമായിട്ടും തന്റെ പതിവ് ശൈലിയിൽ പ്രധാനമന്ത്രി പറയുന്നത് ഇത്രയേറെ കർഷക സ്നേഹം തുളുമ്പുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്നാണ്. തൊഴിലാളിയെ അടിമയാക്കുന്നു. മൂലധന ശക്തികളും അവർക്കുവേണ്ടി ഭരിക്കുന്ന സർക്കാരും എന്നും എവിടെയും ഏറ്റവും ഭയപ്പെടുന്നത് സംഘടിത തൊഴിലാളി വർഗത്തെയാണ്. ആ വർഗത്തിന്റെ സമരശേഷി തളർന്നാൽ കമ്പോളാധിപത്യത്തിന്റെ പാത സുഗമമാകുമെന്ന് അവർക്കറിയാം. ലേബർ കോഡ് എന്ന ഓമനപ്പേരിട്ട് തൊഴിലാളി വിരുദ്ധ നിയമങ്ങളുമായി കുറെക്കാലമായി അവർ ചുറ്റിത്തിരിയുകയായിരുന്നു. ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്കുമേൽ പറന്നിറങ്ങാൻ FDI കഴുകന്മാർ തിടുക്കം കൊള്ളുമ്പോൾ ഇനി കാത്തിരിക്കാൻ വയ്യെന്ന നിർബന്ധ ബുദ്ധിയിലെത്തി ഗവൺമെന്റ്. അങ്ങനെയാണ് താഴെ പറയുന്ന 3 നിയമങ്ങളും പാസാക്കിയത്. സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആന്റ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നിവയാണത്. തൊഴിലാളി എന്ന വാക്കിന്റെ നിർവചനം പോലും അവർ മാറ്റിമറിച്ചു. ഒരു ഫാക്ടറിയിൽ വ്യവസായ തർക്ക നിയമം ബാധകമാകണമെങ്കിൽ മിനിമം 100 തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടാവണം എന്നായിരുന്നു വ്യവസ്ഥ. BJP അത് 300 ആക്കി. ആ നടപടിയിലൂടെ സംഘടിത മേഖലയിലെ 90% തൊഴിലാളികളെ അവർ നിയമപരിരക്ഷയ്ക്ക് പുറത്താക്കി. സ്ഥിരം തൊഴിൽ എന്നതിന് പകരം നിശ്ചിതകാല തൊഴിൽ എന്ന സമ്പ്രദായം വരികയാണ്. റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളെല്ലാം അതോടെ കടംകഥയായി മാറും. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം തട്ടിപ്പറിച്ച് തൊഴിലാളിയെ കൂലി അടിമയാക്കാനാണ് സർക്കാർ പുറപ്പാട്. ഇന്ത്യൻ തൊഴിൽ ശക്തിയുടെ 90% പണിയെടുക്കുന്നത് അസംഘടിത മേഖലയിലാണ്. അതിന്റെ ഭാഗമായ കുടിയേറ്റ തൊഴിലാളികളുടെ യഥാർത്ഥ ജീവിതാവസ്ഥ ലോക്ഡൌൺ ദിനങ്ങളിൽ ഇന്ത്യ കണ്ടു. അവരെയൊന്നും തുണയ്ക്കാൻ ഇനി നിയമങ്ങൾ ശ്രമിക്കേണ്ടതില്ലെന്ന വ്യക്തമായ സന്ദേശം ഗവൺമെന്റ് നൽകിക്കഴിഞ്ഞു. സബ്കാ സാഥ് അഥവാ എല്ലാവരുടെയും കൂടെയെന്ന് എല്ലായ്പ്പോഴും പറയുന്ന ഒരു സർക്കാർ സ്വന്തം ജനതയുടെ ആകാശവും ഭൂമിയും പാതാളവും വരെ വിദേശ മൂലധനത്തിന് അടിയറവ് വയ്ക്കുമ്പോൾ പുതിയ രൂപത്തിലുള്ള വൈദേശിക അധിനിവേശത്തിന് കളമൊരുങ്ങുകയാണ്. ഇവിടെ ഒരു പുതിയ മതവും ദൈവവും ദേവാലയവും വേരുറപ്പിച്ചു കഴിഞ്ഞു. ആർത്തിയാണ് ആ മതം. ലാഭമാണ് ആ ദൈവം, കമ്പോളമാണ് ആ ദേവാലയം. അവയെ പ്രീതിപ്പെടുത്താൻ മോദി ഗവൺമെന്റ് ഉയർത്തിയ പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് ഇപ്പോൾ പാസാക്കിയ നിയമങ്ങൾ. വർഷകാല സമ്മേളനം പ്രതിസന്ധിയുടെ ആഴവും വെല്ലുവിളികളുടെ രൂക്ഷതയും മാത്രമല്ല വിളിച്ചു പറഞ്ഞത്, സാധ്യതയുടെ പുതിയ ഉണർവിനെപ്പറ്റിയും അത് ചൂണ്ടിക്കാണിക്കുന്നു. കർഷക ദ്രോഹ നിയമങ്ങളെ ചെറുക്കാൻ ഗ്രാമങ്ങൾ തോറുമുണ്ടായ ഉയർത്തെഴുന്നേൽപ്പിന് ദൂരവ്യാപകമായ അർത്ഥമുണ്ട്. ആ ജനവിഭാഗത്തിന്റെ പ്രതിഷേധ സ്വരം കേട്ടുകൊണ്ടാണ് പാർലമെന്റിലെ 18 പാർട്ടികൾ കൈകോർത്തു പിടിച്ചത്. ഈ നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കരുതെന്ന് അവർ രാഷ്ട്രപതിയോട് ഒന്നിച്ച് ആവശ്യപ്പെട്ടു. ജനതാൽപര്യങ്ങളെ മുൻനിർത്തിയുള്ള സമരങ്ങളുടെ ഐക്യവേദി ശക്തി പ്രാപിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അത് വഴി തുറക്കും.